Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiri Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
தைத்திரியம் பிரம்மவதி பிரதம விநியோகம் என்ற ஆஷி எழுதும் பிறகு ஆத்மத்துவம் ஞானகர்த்தத்துவம் ஆத்மாவேதி பிரசித்தம் சுவகாமேதி காமனோ ஞானகர்த்தத்துவ பிரசித்தி அது ஞானகர்த்தத்துவம் நிருத்ருப்ரஹ்மேதி அயுக்தம் அனித்தித்துவ பிரசங்காச்சா. இது நம்ம நிருத்ருஜானமதி பாவரூபதா பிரம்மணாக ததாவே அனித்தித்துவம் பிரசஜ்ய பாரதந்திரிச்சா தாத்துவத்தானே பாரவேட்சத்துவா ஞானஞ்ச தாத்துவத்துவ அது அசி அனித்தித்துவம் பரதந்திரதாச்சா. இது பெரும் பூர்வபட்சம் சித்தாந்தம் சத்தியம் ஞானானந்தம் பிரம்மோ என்னோட ஞான சத்தம் ஞானமான பிரம்மன் ஞானம் பிரம்மன் பறந்து கழிஞ்சால் அதெங்கே கிரகிக்கணும் அதனெங்கே மனசிலக்கணும் ஞானம் என்ன தத்துவத்தை மனசிலக்கேண்டி வரும்போது வரும் சோதம் அதான் இவட பரவாயில்ல ஞானமும் ஆத்மாவும் ஞானம் தான் ஆத்மாவும். പക്ഷെ നമ്മുടെ അനുഭവം എന്താണ്? ജ്ഞാനമൊന്നുമില്ല, ഞാൻ അറിയുന്നവനാണ്, ആത്മജ്ഞാത. ജ്ഞാനവും നിങ്ങൾക്ക് അനുഭവം മനസ്സ് ഞാൻ അറിയുന്നവനാണ് എന്നാണ് അറിവ് പറയാറുണ്ട്. ഞാൻ ജ്ഞാനമാണ് അങ്ങനെ പറയുന്നത്. മനസ്സ് പറയുന്നത് എന്താണ്? എനിക്ക് അറിവുണ്ട്, എനിക്കറിവുണ്ട്, അല്ലെങ്കിൽ ഞാൻ അറിയുന്നവനാണ് എന്നുള്ള അനുഭവം എനിക്ക് പറയുന്നു. ജ്ഞാനമാണ് അങ്ങനെ അറിവാണ് ആത്മാവ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അനുഭവം പറഞ്ഞു? ഞാൻ അറിവാണ് അങ്ങനെ പറഞ്ഞു. ഞാൻ അതായത് ആത്മാ എന്റെ സ്വരൂപം അറിവാണ് അങ്ങനെ വരുന്നില്ല. ജ്ഞാനകർത്തൃത്വ പ്രസിദ്ധി എന്നാണ് പറയുന്നത്. ഇങ്ങനെ അറിവുണ്ടാകുന്നു അറിയുന്നു. ഞാൻ അറിവുള്ളവനാണ്, അറിവല്ല. ഇതാണ് സർവ്വസാധാരണമായ അനുഭവം, സർവ്വലോകസാധാരണമായ അനുഭവം. ഇവിടെ അദ്വൈതി പറയുന്നത് ഇങ്ങനെയല്ല, ഞാൻ അറിവാണ്. അനുഭവത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ടെന്ത് തീരുമാനിക്കണം? ജ്ഞാനകർത്തൃത്വ, ഞാൻ അറിവല്ല, മറിച്ച് ഞാൻ അറിവുള്ളവനാണ്. ഞാനാണ് അറിവിനെ ഉണ്ടാക്കുന്നത്, എന്നിൽ അറിവുണ്ടാകുന്നു മറഞ്ഞു പോകുന്നു. അതുകൊണ്ട് വ്യക്തി ബ്രഹ്മയ്ക്ക് അയുക്തം, അതുകൊണ്ട് ജ്ഞാനമാണ് ബ്രഹ്മം. അതായത് അവിടെ പറഞ്ഞു ബ്രഹ്മത്തെ ആത്മാവായി ബോധിപ്പിക്കും, ബ്രഹ്മത്തെ സ്വരൂപമായി ബോധിപ്പിക്കും. എന്താ ബ്രഹ്മം പറയുന്നത്? വ്യക്തി ജ്ഞാനം നിത്യസ്വരൂപം. ഇത് ശരിയാകത്തില്ല. അത് മാത്രമല്ല, ഞങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കട്ടെ, ഒരു വാദത്തിന് വേണ്ടി ഞാൻ അറിവുള്ളവനല്ല, ഞാൻ അറിവ് തന്നെ. സാധാരണ നമ്മൾ പറയുമ്പോൾ ആരെങ്കിലും നമ്മളോട് പറയണം, നീ ആത്മാവാണ്, എന്താ ആത്മാവ്, നീ അറിവാണോ? ഒന്നും സമ്മതിക്കണമെനിക്ക് ശരിക്കും അറിവാണ്. പ്രത്യേകിച്ചൊന്നും ധരിച്ചിട്ടല്ല, ഒരാൾ പറഞ്ഞു നിങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ എന്തുവരുന്നു? അനിത്യത്തെ പ്രസംഗാവസ്ഥ. ആത്മാവ് അനിത്യമാണെന്നുള്ള ദോഷം എന്തുകൊണ്ട്? ആത്മാവ് അറിവായതുകൊണ്ട് അറിവ് ഉണ്ടാകുന്നു, നശിക്കുന്നു. സ്ഥായിയായ ഒരറിവില്ല, ആർക്കും ഇതുവരെ അങ്ങനെ ഒരു അറിവുണ്ടായിട്ടില്ല. ഒരറിവ് ഉണ്ടാകുക പിന്നെ നശിക്കാതിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ വരെ ഒരറിവ് ഉണ്ടാകത്തില്ല, രണ്ടാമത് അറിവ് ഉണ്ടാകത്തില്ല. ഇതങ്ങനെ പ്രതിക്ഷണം അനുക്ഷണം അറിവുകളിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ സ്വീകരിച്ചാൽ അറിവാണ് ആത്മാവ് എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് അനിത്യമാണെന്ന് വരും. കാരണം അറിവ് അനിത്യമാണെന്നുള്ളത് സ്വാനുഭവമാണ്. ഏതു നാം നൃത്തം ഞാനെന്നൊരു ഭാവരൂപത ബ്രഹ്മണി തഥാപി അനിത്യത്വം പ്രസജ്ജീത പാരതന്ത്രിച്ച. ഈ പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നത് കേവലമായ ചിത് ബോധം അതിനെടുക്കും. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാലും എന്നാലും ഇത് അനിത്യമാകും. എന്തുകൊണ്ട്? ബോധത്തെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ബോധം നഷ്ടപ്പെട്ടു പോയി. ജാഗ്രതയിലെ ബോധങ്ങൾ സ്വപ്നത്തിലില്ല, അവിടെ വേറെ ബോധമാണ്. രണ്ട് ബോധവും സുഖത്തിയിലില്ല, ബോധം കെട്ടുറങ്ങി. അവിടെയൊക്കെ ബോധം നഷ്ടപ്പെടുന്നുണ്ട്. ഓ, ബോധത്തെ ഒരു ക്രിയയായിട്ട് എടുക്കുന്നില്ല, ബോധത്തെ ബോധമായിട്ട് തന്നെ എടുക്കുന്നു. ക്രിയ എന്നുള്ള കൂടെ, ക്രിയ എന്ന് പറയുമ്പോഴാണല്ലോ ക്രിയയാണെങ്കിലും ഉണ്ടാകുന്നു, നശിക്കുന്നതാണെന്നെല്ലാം പറയുന്നത്. അത് വേണ്ട, ബോധത്തെ കേവലമായ അനുഭവമായിട്ട് എടുക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞാലും അനുഭവശൂന്യമായ നിലയുണ്ട്. ഗാഠനിദ്രയിൽ സുഷുപ്തിയിൽ യാതൊരു അനുഭവമില്ല, ഒരു ബോധവും. അത് മാത്രമല്ല പാരതന്ത്രം, പരതന്ത്രതയും. ഇവിടെ ആത്മാവ് ബ്രഹ്മൻ എന്താ പറയുന്നത്? സർവതന്ത്ര സ്വതന്ത്രമാണ്, അതൊന്നിനും അധീനമല്ല. ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതല്ല, ഉണ്ടാകുന്നതല്ല, നശിക്കുന്നതല്ല. പക്ഷേ ഞാൻ ഏത് തരത്തിൽ ഞാനൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാലും ശരി, അവിടെ പരതന്ത്രത എന്തുകൊണ്ട്? കാത്തുകൊടുക്കാനും കരകാപക്ഷത്ത് ഞാനും എന്നുള്ള ശബ്ദം പ്രയോഗിക്കുമ്പോൾ ഞാനും എന്ന് പറയുന്ന തത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ്? ആ ശബ്ദത്തിന്റെ അർത്ഥമായിട്ടാണ് ഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു അർത്ഥബോധം ശബ്ദത്തെ ആശ്രയിച്ച ഒന്നാണ്. സർവത്ര എവിടെ ഈ ബോധം ഉണ്ടാകുന്നത്? നമ്മുടെ മനസ്സിൽ തന്നെ. ആ മനസ്സിൽ ഒരു വസ്തുവിനെക്കുറിച്ച് ബോധമുണ്ടാകുമ്പോൾ ആ ബോധം ശബ്ദാത്മകമായിട്ടുണ്ടാകും. ശബ്ദത്തെ വിട്ടിട്ട് ബോധം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നാം ഒരു ഭൂമിതം സർവം എന്നെല്ലാം പറയുന്നത്. പുസ്തകം ഇന്ന് കേട്ടു കഴിഞ്ഞപ്പോൾ പുസ്തകത്തെ കുറിച്ചുള്ള അറിവുണ്ടായി. പുസ്തകം എന്നതാണ് കടലാസ് കൂടി ചേർന്നതാണ്, അത് വായിക്കാമെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പല അറിവുണ്ടാകും. പക്ഷേ ഈ അറിവെല്ലാം എന്തിനെ ആശ്രയിച്ചു വരുന്നു? ശബ്ദത്തെ ആശ്രയിച്ചു. നമ്മുടെ അറിവ് മനസ്സിലുണ്ടാകുന്നു വസ്തുബോധം. ആ ബോധം ശബ്ദത്തെ ആശ്രയിച്ച് ഉണ്ടാകുന്നു. പക്ഷെ വസ്തുബോധം പലതരത്തിലുണ്ടാകും. കഴിഞ്ഞ ദിവസം പറഞ്ഞു കർത്താവ് എന്ന് പറയുമ്പോൾ ചെയ്യുന്നവൻ, കൃതം എന്ന് പറയുമ്പോൾ ചെയ്തു, കരോതി ചെയ്യുന്നു, കരണം ചെയ്യുന്നതിനുള്ള ഉപകരണം. ഇങ്ങനെ ഒരു ധാതുവിൽ നിന്നും പലതരത്തിലുള്ള അർത്ഥബോധം ഉണ്ടാകും. ഈ പലതരത്തിലുള്ള അർത്ഥബോധം ഉണ്ടാകുമ്പോഴും അതിനെല്ലാം ആധാരമായിട്ടുള്ള ഒരു അർത്ഥം, അതാണ് ആ ശബ്ദത്തിന്റെ നേരിട്ടുള്ള അർത്ഥം. എല്ലാ ശബ്ദങ്ങളുടെയും അതിന്റെ മൂലവും എവിടെ നിന്നാണ് അത് ആരംഭിക്കുന്നത്? ഏതൊരു ശബ്ദത്തിൽ നിന്നാണ് അത് നാനാരൂപത്തെ പ്രാപിക്കുന്നത്? പ്രത്യയം വിഭക്തി എല്ലാം ചേർന്ന് നാനാരൂപത്തെ പ്രാപിക്കുന്നത് അതിനാണ് ധാതു എന്ന് പറയുന്നത്, റൂട്ട്. ആ ധാതുവിൽ നിന്ന് പല രൂപങ്ങളുണ്ടായി. ഒരു ധാതു എന്ന് പല അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു. പക്ഷെ ആ ധാതുവിന് ഒരു മൂന്നർത്ഥം ഉണ്ടായിരുന്നു, അതിനാണ് ക്രിയ എന്ന് പറയുന്നത്. ധാതുവിന്റെ അർത്ഥം ക്രിയയാണ്. ക്രിയ എന്ന് വെച്ചാൽ പ്രവൃത്തി. ക്രിധാതു ചെയ്യുന്നു, പ്രവൃത്തിയെ കാണിക്കുന്നു. എന്ത് ചെയ്താലും അതൊരു പ്രവൃത്തിയാണ്. ശരീരത്തിന്റെ പ്രവൃത്തിയോ മനസ്സിന്റെ പ്രവൃത്തിയോ വാഗീന്ദ്രിയത്തിന്റെ പ്രവൃത്തിയോ മറ്റിന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയോ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ള ഒരു ധാതുവിന് ക്രിയ. ധാത്വർക്ക് എന്താണ് ക്രിയ? ഇത് സർവസാമാന്യമായ നിയമമാണ്. ക്രിയക്കര് ദോഷം എന്താണ്? ക്രിയയ്ക്ക് സ്വതന്ത്രമായി നിൽക്കാൻ പറ്റത്തില്ല, പ്രവൃത്തിക്ക് സ്വതന്ത്രമായി നിൽക്കാൻ പറ്റത്തില്ല. അവിടെ ആ പ്രവൃത്തി ഭിന്നവൻ, അല്ലെങ്കിൽ ആ പ്രവൃത്തിക്ക് കാരണമായ മറ്റെന്തെങ്കിലും വേണം, അതിനാണ് കാരകങ്ങൾ എന്ന് പറയുന്നത്. കരോതി എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കുന്നു. ആര് പ്രവർത്തിക്കുന്നു? ഒരുവൻ പ്രവർത്തിക്കുന്നു, അങ്ങനെ കർത്താവ് എന്ന് പറയുന്നു. കർത്തൃകാരകം. അപ്പൊ കർത്താവിനെ ആശ്രയിച്ചേ ചെയ്യാൻ പറ്റും. രാമ ഘടൻ കരോതി, രാമൻ പാത്രത്തെ ഉണ്ടാക്കുന്നു. അവിടെ ആ കരോതി എന്ന് പറയുന്ന ക്രിയ നിർമ്മാണക്രിയ, രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആശ്രയിച്ചേ നിൽക്കും. അപ്പൊ ക്രിയ കാരകാപേക്ഷമാണ്. ഇനി രാമൻ ഇല്ലെങ്കിലോ ആ പ്രവൃത്തി നടക്കത്തില്ല. അതാണ് ക്രിയയുടെ പരതന്ത്രത എന്ന് പറയുന്നത്, മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുക. ആ ക്രിയകൾ അങ്ങനെ പല കാരകങ്ങളെ ആശ്രയിക്കുന്നു. അതാണ് കർത്താവ്, കർമ്മ, സമ്പ്രദാനം, അപാദാനം, അധികരണം എന്നെല്ലാം കാരകങ്ങളെ കുറിച്ച് പറയും. ക്രിയാജനകങ്ങൾ എന്ന് പറയുന്നു. രാമ ദണ്ഡ ഘടം തരോതി, രാമൻ വടി കൊണ്ട് വടിയുടെ സഹായത്താൽ കൊടുത്തുണ്ടാക്കുന്നു. കൊടുത്തുണ്ടാക്കുന്നതിനൊരു വടിയുടെ ആവശ്യമുണ്ട്. അവിടെ എന്തായി? വടിയൊരു സഹായകമായി വന്നു. ആ ക്രീ പാത്രത്തെ ഉണ്ടാക്കുക എന്ന് പറയുന്ന ആ ക്രീക്ക് വടി സഹായകമായി വന്നുകൊണ്ട് എന്ത് ചെയ്തു? രാമനെ കൂടാതെ രാമനുണ്ട് അവിടെ. അതുകൊണ്ട് അത് കരണകാരകമായി. സർവത്ര എവിടെയെല്ലാം പ്രവൃത്തിയുണ്ട് അവിടെയെല്ലാം ഈ കാരകങ്ങൾ അതിന്റെ ജനനത്തിന് കാരണമായി വേണം, അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. ഇനി പാത്രം ഉണ്ടാക്കുന്നതിന് ഒരു സ്ഥലം വേണം. ഉണ്ടാക്കുന്നത് ചക്രം എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ്. പറയും രാമ ദണ്ഡേന ചക്രേ ഘടം കരോതി, ദണ്ഡം കൊണ്ട് ചക്രത്തിൽ വച്ച് അവിടെ അതോടെ ഉണ്ടായാലേ പാത്രം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ക്രിയ ഉണ്ടാകുന്നതിന് രാമൻ മാത്രമല്ല, രാമനായി, ദണ്ഡമായി, ചക്രമായി, അധികരണം ചക്രമായി, ഇതെല്ലാം കാരകങ്ങളാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം എവിടെയെല്ലാം ക്രിയയുണ്ടോ അതെല്ലാം കാരകത്തെ ആശ്രയിച്ചിട്ടാണ്. ഇനി ജ്ഞാനത്തിലേക്ക് വരാം. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ അവബോധന, ഞാൻ എന്ന് പറയുന്ന ധാതുവിന്റെ അടുത്ത് അവബോധനം, ബോധിക്കുക, അറിയുക. അറിയുക എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് ഞാൻ, ജ്ഞാനം, ജ്ഞാത എല്ലാം ഉണ്ടാകും, അറിയുന്നത്. ഇതെല്ലാം അവിടെ ഒരു ധാത്വമായതുകൊണ്ട് അറിയുന്നു. ആരറിയുന്നു? ജ്ഞാത. രാമ ജാനാതി, രാമ തത്വം ജാനാതി, രാമ ബ്രഹ്മജാനാതി എന്നൊക്കെ പറയും. രാമൻ ബ്രഹ്മത്തെ അറിയുന്നു. രാമൻ ബ്രഹ്മത്തെ അറിയണമെങ്കിൽ എന്ത് വേണം? രാമനെന്ന് പറയുന്ന ഒരു ജ്ഞാതാവ് വേണം. അയാൾക്കാണ് ഞാൻ ഉണ്ടാകുന്നതുകൊണ്ട് അയാളെ കർത്താവ് എന്ന് വിളിക്കാം. അയാൾ ആശ്രയിച്ചുണ്ടാകുന്ന ഒരു ക്രിയയായി അറിവ് നിൽക്കത്തുള്ളൂ. അപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം അതും കാലകാപേക്ഷമാണ്. ഒരു കർത്താവിനെ അറിയുന്നതിനെ ആശ്രയിക്കുന്നു എന്നാണ് ധാത്വർത്ഥാനം കാരകാപേക്ഷിക്കുക. സർവത്ര ധാത്വർത്ഥം കാരകത്തെ അപേക്ഷിക്കുന്നു. അതെന്താണ്? സർവശബ്ദങ്ങളും ഒരു ധാതുവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതിന്റെ ഒരു മൂലരൂപത്തിൽ, ഒരു റൂട്ടുണ്ട്. എല്ലാ ശബ്ദങ്ങളുടെയും ആ മൂല ധാതു, അതിന്റെ അർത്ഥം ക്രിയയാണ്. ആ ക്രിയയാണെങ്കിലോ കാരകത്തെ അപേക്ഷിക്കും. അപ്പൊ ജ്ഞാനമാണ് ബ്രഹ്മം എന്ന് ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ മന്ദബുദ്ധിയായ ശിഷ്യനാണെങ്കിൽ അത് ഗ്രഹിക്കും. കണ്ണും മിഴിച്ച് വായും പൊളിച്ചിരുന്നതിന്റെ അർത്ഥം ഗ്രഹിച്ചെന്നാണ്. പ്രത്യേകിച്ചൊന്നും തലയിൽ കയറത്തില്ല. പക്ഷേ ചിന്തിക്കുന്നതാണെന്ന് ചോദിച്ചത് എങ്ങനെയാണ്? ആ ചിന്തിക്കും. ഈ പറയുന്നത് എന്താണ്? ഞാനെന്ന് പറയുന്നത് എന്താണ്? അതിനാണ് വ്യുത്പത്തി എന്ന് പറയുന്നത്. വ്യുത്പന്നനാണെങ്കിൽ അതങ്ങീകരിക്കുന്നത്. അവൻ പറയും എന്താ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം, എന്തിനാണ് ഞാനം എന്ന് പറയുന്നത് ചിന്തിക്കും. അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് ക്രിയാണ്. എന്തുകൊണ്ടത് ജ്ഞാതവിന്റെ അർത്ഥമാണ്. അത് സ്വതന്ത്രമായി നിൽക്കുന്ന ഒന്നല്ല. ഒരു ക്രിയ നിലനിൽക്കണമെങ്കിൽ അവിടെ കർത്താവ് കരണം തുടങ്ങി കാരകങ്ങൾ വേണം. ബ്രഹ്മത്തെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അവിടെ ക്രിയയായി അത് മറ്റൊന്നിനെ ആശ്രയിക്കുന്നതാണ് പരതന്ത്രത കൊണ്ട്. അതുകൊണ്ട് ബ്രഹ്മമെന്ന് പറയാൻ സാധ്യമല്ല. ബ്രഹ്മത്തെ ജ്ഞാനമെന്ന് പറയാൻ സാധ്യമല്ല. വേറെന്തെങ്കിലും പറയാം, ജ്ഞാനമെന്ന് പറയാൻ സാധ്യമല്ല. ഇത്രയൊന്നും ചിന്തിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ ബ്രഹ്മം ജ്ഞാനമാണെന്ന് പറയുമ്പോൾ സാധാരണ ഒരുവന്റെ മനസ്സിൽ തോന്നും അതാണ് അറിവ്. അറിഞ്ഞു മാറിപ്പോകുന്നതാണ്. ഇതെങ്ങനെ നിത്യസത്യമായിരിക്കുന്നു ബ്രഹ്മമാകും. എന്റെ സാങ്കേതികത്വം മനസ്സിലായിരുന്നെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് സംശയം വരും. അതിനുള്ള ഭാഷകാരൻ ശാസ്ത്രീയമായി വിശദീകരിക്കും. കാരണം ഇത് പറയുന്നത് ഭാഷകാരൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു എന്റെ ബുദ്ധിയുടെ ഒരിക്കൽ കേൾക്കുന്നു. ഇത് വിത്പന്നമാർക്ക് വേണ്ടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് എഴുതിയത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇത് ഭാഷകാരൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ബോറടിക്കുമെന്ന്. അങ്ങനെയുള്ളവർ ഒരിക്കലും മനസ്സിൽ കണ്ടിട്ടേയില്ല. ക്രിക്കറ്റ് കാണുന്നത് പോലെ രസകരമായി കാണുമെന്ന് ഭാഷകാര സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കുന്നു. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അതുപോലെ നമുക്ക് എല്ലാം എന്താണ് വിനോദോപാധികളാണ് ഇതെല്ലാം. അദ്വൈതമായാലും ശരി ആത്മീയമായാലും ശരി കുറച്ച് സമയം പോകണം, രസിക്കണം. എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ ഇതിനെ എടുക്കാൻ പറ്റത്തില്ല. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഗൗരവമില്ലെങ്കിൽ പിന്നെ ഗൗരവമില്ല. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും ഇത് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കുന്നു. പറഞ്ഞു ഫലിപ്പിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ആശയക്കുഴപ്പം വരാറുണ്ട്. കാരണം ഇത് പഴയ നാട്ടുഭാഷയിൽ പറയും നാഴികകത്ത് ഇടങ്ങളിൽ ഏറ്റവും. അതുപോലെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള മനസ്സുകളെ ഇതിനെ കയറ്റി വിടുക എന്നതിന് വലിയ പ്രയാസമാണ്. എനിക്കറിയാം പലപ്പോഴും ഞാൻ പരാജയപ്പെടുന്നുണ്ട്. വേറെ നിവൃത്തിയില്ല, പരാജയപ്പെടുകയല്ല. അത് വിഷയത്തിന്റെ ദൂരം അങ്ങനെ. അതുകൊണ്ട് ചോദിക്കുന്നു ധാത്വർത്ഥാനം കാരകാപേക്ഷത്വ ജ്ഞാനിന്റെ ധാത്വർത്ഥം. ജ്ഞാനമെന്ന് പറയുന്നത് ഒരു ധാത്വർത്ഥമാണ്. ഞാൻ ഭാവിന്റെ അർത്ഥമല്ല. വന്നുകഴിഞ്ഞാൽ അത് ക്രിയയാണ് ധാത്വർത്ഥം. ധാത്വർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കണം ക്രിയ പ്രവൃത്തി. എവിടെ ധാത്വർത്ഥം പറയുന്നു? സർവത്ര അത് ക്രിയയാണ്. ക്രിയയുടെ ധാത്വർത്ഥം എന്ന് പറയുന്നു ക്രിയ ഭാവം. ഇതൊക്കെ സാങ്കേതിക ശബ്ദങ്ങളാണ്. ധാത്വർത്ഥമാണെങ്കിലോ അസ്യാനിത്യത്വം, അത് അനിത്യമാണ്. എന്തുകൊണ്ട്? ക്രിയ എന്ന് പറയുന്നത് ഉണ്ടാകുന്നു നശിക്കുന്നു. അങ്ങനെ അല്ലാത്തൊരു ക്രിയ നമുക്കറിയത്തില്ല. മാത്രമല്ല പരതന്ത്രത കാരകത്തെ അപേക്ഷിക്കുന്നു. കർത്താവ് കർമ്മം തുടങ്ങിയ കാരകങ്ങളെ അപേക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഒരു ജ്ഞാനത്തെയാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മം അതാണ് നിന്റെ സ്വരൂപം എന്ന് നാം പറയുന്നു. ഇതെങ്ങനെ ശരിയാകുമെന്നാണ് ചോദ്യം ഇത്ര വ്യക്തമായിരിക്കുന്നു. ഇവിടെ ശ്രുതിയിലായാലും ഭാഷയ്ക്കലായാലും ഒരു തത്വത്തെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ തത്വം എന്ന് പറയുന്നത് അലൗകികമായ ഒരു തത്വം. അതെവിടെയാ ധരിക്കേണ്ടത്? ശ്രോതാവിന്റെ മനസ്സിൽ ധരിക്കുന്നു. അതിനുള്ള മാധ്യമം എന്താണ്? ശബ്ദം. മൂന്ന് കാര്യങ്ങളുണ്ട്: ഒന്ന് തത്വം, മറ്റൊന്ന് മനസ്സ്. ശബ്ദത്തിന്റെ മാധ്യമത്തിലൂടെയാണല്ലോ ഇത് ബോധിപ്പിക്കുന്നത്. തത്വത്തെ അതിന്റെ പൂർണ്ണതയിൽ ഈ ശബ്ദത്തിലൂടെ അങ്ങനെ ഗ്രഹിക്കാൻ പറ്റും. ശബ്ദം എന്നുള്ള മാധ്യമത്തിലൂടെ അങ്ങനെ ഗ്രഹിക്കേണ്ടി വന്നാൽ ആ ശബ്ദത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഏത് ശബ്ദമാണ് അതിന് ഉപയോഗിക്കുന്നത്. ഏത് ശബ്ദമായാലും ശരി ആ ശബ്ദം എന്തിനെയാണ് പ്രതിവിധാനം ചെയ്യുന്നത്, അതിന്റെ അർത്ഥത്തെ. അർത്ഥം എവിടെ നിന്ന് തുടങ്ങുന്നു? ക്രിയയിൽ നിന്ന് തുടങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മത്തെ ജ്ഞാനമെന്നുള്ള ശബ്ദം കൊണ്ട് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. മനസ്സിനാണ് ബോധിക്കേണ്ടത്. ജ്ഞാനമെന്ന് പറയുന്നത് ഒരു ശബ്ദമാണ്. ആ ശബ്ദത്തിന്റെ അർത്ഥം ക്രിയയാണ്. ക്രിയ ഉണ്ടായി നശിക്കുന്നതാണ്. കർത്താവ്, കർമ്മം, അധികരണം തുടങ്ങിയ ആശ്രയിച്ചിരിക്കുന്നതാണ്. അതിന്റെ അർത്ഥമായി ബ്രഹ്മത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ബ്രഹ്മം രണ്ട് ദോഷവും വരും. അനിത്യതയും പരതന്ത്രതയും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ അത് ലൗകികമായി മറ്റേതിനും ഇതുവരെയാണ്. അത് പ്രാപഞ്ചികമാണ്. പ്രാപഞ്ചികമായ സർവവസ്തുക്കളിലും നമ്മൾ അറിയുന്നുണ്ട് എന്താണ് ഈ അനിത്യത, പരതന്ത്രത എന്നറിയുന്നു. അതിൽ നിന്ന് വിലക്ഷണമായ ഒരു തത്വത്തെയാണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് ശബ്ദത്തിലൂടെ ബോധിപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. അതിന് വിശദമായ ഭാഷകാരൻ മറുപടി പറയുന്നു. പറഞ്ഞാൽ ശരിയല്ല. നിങ്ങളുടെ ചോദ്യം, നിങ്ങളുടെ ധാരണ ശരിയല്ല. സ്വരൂപ അംഗീകരിക്കുന്ന കാര്യത്വ ഉപചാര ഇതിനെ സൂത്രഭാഷകൻ പറയും. അതായത് ഭാഷ്യത്തെ സൂത്രരൂപത്തിൽ എഴുതുക. അത് വായിക്കുമ്പോൾ പ്രത്യേകിച്ചൊരർത്ഥം തോന്നത്തില്ല. എന്നിട്ട് അതിനെ സ്വയം വ്യാഖ്യാനിക്കണം. അതിനെ അടുത്ത് തന്നെ വ്യാഖ്യാനിക്കണം. താൻ പറഞ്ഞതിനെ തന്നെ വ്യാഖ്യാനിക്കണം. സ്വരൂപ അവ്യതിരീയുന്ന കാര്യത്വപ്രചാര. നല്ല വിപന്നനായ ഒരു ശ്രോതാവിനാണെങ്കിലും സ്വരൂപ അവ്യതിരീയുന്ന കാര്യത്വപ്രചാര എന്ന് പറഞ്ഞാൽ മാത്രമേ എന്താണോ ഭാഷ്യകാരന്റെ സമാധാനം അത് പിടികിട്ടും. അത് വിത്പത്തി പോരായെന്നുള്ളത് പിന്നീട് ഈ പറയുന്നതൊന്നും പറയേണ്ടി വരും. എന്താണ് ആത്മനഃ സ്വരൂപം വ്യക്തി ന തതോ വ്യതിരിച്യത്തെ അതോ നിത്യ ഏവ തഥാപി ബുദ്ധേർവാദിലക്ഷണമായ ചക്ഷുരാദിദ്വാരൈ വിഷയാകാരേണ പരിണാമിന്യ ഈ ശബ്ദവ്യാകാര അവഭാസാ തേ ആത്മവിജ്ഞാനസ്യ വിഷയഭൂത ഉത്പദ്യമാന ഏവ ആത്മവിജ്ഞാനേന വ്യാപ്ത ഉത്പദ്യന്തേ തസ്മാൽ ആത്മവിജ്ഞാന അവഭാസാസ്തേ വിജ്ഞാനശബ്ദവാച്യാസ്ഥ ധത്വത്വഭൂത ആത്മനേവ ധർമ്മ വിക്രിയാരൂപ ഇതി അവിവേകിഭി പരികൽപ്യന്തേ. ആ സൂത്രഭാഷ്യത്തിന്റെ വ്യാഖ്യാനമാണ് സ്വരൂപ അവ്യതിരീയണ കാര്യത്തിന്. അതിനു വേണ്ടിയിട്ടാണ് നീണ്ട രണ്ട് വാചകങ്ങൾ ഇവിടെ അങ്ങനെ വിശദീകരിക്കുകയാണ്. ഈ വിശദീകരണത്തിൽ വീണ്ടും നമ്മൾ വിശദീകരിക്കുന്നു. ആ വിശദീകരണം കൊണ്ടാണ് നമ്മൾ ഉറങ്ങിപ്പോകുന്നത്. അപ്പൊ പിന്നെ എവിടെ പോയി നിൽക്കുന്നത്? വിശദീകരിക്കുന്നു. എന്താണ് ഈ പറഞ്ഞ രണ്ട് ദോഷങ്ങൾ? ജ്ഞാനം ബ്രഹ്മമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അനിത്യമാകും, അതിൽ പാരതന്ത്ര്യം വരും. അനുസന്ധാനം പറയുന്നു ആത്മസ്വരൂപം ഞപ്തി. ആത്മാവിന്റെ സ്വരൂപം അതിൽ ജ്ഞാനം അല്ലെങ്കിൽ ഞപ്തി എന്ന് പറയുന്നു. സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു. അതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിയയല്ല, അതിൽ പാരതന്ത്ര്യമില്ല. ജ്ഞാനം എന്നുള്ള ശബ്ദം കൊണ്ട് അതിനെ ബോധിപ്പിക്കുന്നു. ഇത് ശരിയാണ്. ജ്ഞാനമെന്നുള്ള ശബ്ദം കൊണ്ട് തന്നെ ബോധിപ്പിച്ചാലും അതിലൂടെ ബോധിക്കേണ്ടത് എന്താണോ ആത്മസ്വരൂപമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന ഒന്നിനെയാണ്. പക്ഷെ ജ്ഞാനമെന്നുള്ള ശബ്ദത്തിലൂടെ നമ്മൾ ധരിക്കുന്ന അതല്ലല്ലോ. നശിക്കുന്ന ജ്ഞാനമാണല്ലോ. അതിന് സമാനം പറയുന്നു തത്വ വ്യതിരിച്ചതെ. ഇവിടെ പറയുന്നു ആത്മാവെന്നൊരു വസ്തുവിനെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ബ്രഹ്മമെന്നും ആത്മാവും എന്നിട്ട് അതിനെ ജ്ഞാനമെന്നും പറയും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്തിനെയാണോ ആത്മാവെന്ന് നിർദ്ദേശിക്കുന്നത് അതിൽ നിന്നും വേറിട്ട് ഒരു ജ്ഞാനം അങ്ങനെ ഇവിടെ പറയുന്നു. നമ്മൾക്ക് ജ്ഞാനമുണ്ട്. ആ ജ്ഞാനമെന്ന് പറയുന്നത് എന്താണ്? ആത്മാവിൽ നിന്ന് വേറിട്ട ജ്ഞാനമാണ്. അതാണ് നമുക്ക് ക്രിയയായിട്ട് അനുഭവപ്പെടുന്നത്. അതിനാണ് പാരതന്ത്ര്യം അനുഭവപ്പെടുന്നത്. ഇവിടെ അങ്ങനെ അതിനെക്കുറിച്ചല്ല പറയുന്നു. ആത്മസ്വരൂപമായ ഒരു ജ്ഞാനം. ഈ അതെങ്ങനെ മനസ്സിലാകും? കാരണം ജ്ഞാനമെന്നുള്ള ശബ്ദം കൊണ്ടാണ് അതിനെ ബോധിപ്പിക്കുന്നതെങ്കിൽ ജ്ഞാനശബ്ദം കൊണ്ട് ധരിക്കുന്ന ആ ജ്ഞാനം നമ്മുടെ അനുഭവം, നമ്മുടെ അനുഭവം എന്ന് വിളിക്കുന്നത് അത് നശിക്കുന്നതാണല്ലോ. അപ്പോ അതേ ജ്ഞാനശബ്ദം ജ്ഞാനമെന്നും അനുഭവം എന്നെല്ലാം സംയുക്തമാണ്. അനുഭവം എല്ലാം പര്യാശബ്ദങ്ങളാണ്. അപ്പൊ ഈ ജ്ഞാനശബ്ദം അല്ലെങ്കിൽ അനുഭവം വ്യക്തി എന്നെല്ലാം പറയുന്നത് ഈ ശബ്ദങ്ങളിലൂടെ നമ്മൾ എന്തിനാണ് ധരിക്കുന്നത്? അത് ആത്മരൂപത്തിൽ ഇരിക്കുന്ന നിത്യമായിരിക്കുന്ന ആ ജ്ഞാനത്തിൽ നിന്നും വേറെയല്ല. എന്നതോ അതിരിച്ചത് വേറിട്ടങ്ങനെയൊന്നുമില്ല.